ഏറ്റവും അനുഗ്രഹീതമായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ സംബന്ധിപ്പാൻ തക്കൊണ്ടിടയായി. ഇതിന്റെ സമാപനത്തോടടുത്ത് വരുന്നു. അടുത്ത ആഴ്ച കൊണ്ട് നമ്മൾ ക്ലാസ് തീരും. റെവലേഷൻ നമുക്ക് നമ്മുടെ 7 ചാപ്റ്റർ ആയിരുന്നു. ഏറ്റവും അനുഗ്രഹീതമായിട്ട് അത് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. ഒരർത്ഥത്തിൽ ബുധനാഴ്ച ക്ലാസിന്റെ സമാപനമാണ്. ഈ ക്ലാസിന്റെ സമാപനത്തിൽ വന്ന തിരുമേനി തന്നെ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വന്ന തിരുമേനിയുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും തിരുമേനി അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ കാര്യത്തിൽ തിരുമേനിക്ക് ഇതുപോലെ വളരെ താല്പര്യത്തോടെ തിരുമേനി അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് നയിപ്പാൻ തക്കവണ്ണം വന്ന തിരുമേനിക്ക് ഇടയായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് യൂതയുടെ ലേഖനമാണ്, ഇന്ന് തിരുമേനിയാണ് ക്ലാസ് നയിക്കുന്നത്. ഏറ്റവും അനുഗ്രഹമായിട്ട് നയിപ്പാൻ തക്കവണ്ണം ദേവനമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ന തിരുമേനിക്ക് അറിയാം, ഇപ്പൊ ഈ ഫാമിലി കോൺഫറൻസിന്റെ ഒക്കെ തിരക്കോടെ വളരെ തിരക്കിന്റെ ഒരു സമയമാണ്. നാളെ വാൻകൂർ ഞാൻ ഉൾപ്പെടുന്ന റീജിയന്റെ കോൺഫറൻസ് നടക്കുകയാണ്. തിരുമേനിക്ക് ആ വലിയ തിരക്കിന്റെ ഇടയിലും നമ്മളോടൊപ്പം ചെലവഴിപ്പാൻ തിരുമേനിക്ക് ഇടയായി എന്നുള്ളത് നമ്മളോടുള്ള താല്പര്യമാണ്. തിരുമേനിയെ പ്രാർത്ഥനയോടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് നയിപ്പാൻ തക്കൊണ്ട് വന്ന തിരുമേനിയെ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മാസം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവിൽ അന്തമറിയ സമാജത്തിന്റെ പ്രവർത്തകർ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കാമോ?
ക്ലിയർ ആ തിരുമേനി.
എപ്പിസ്റ്റൽ ഓഫ് സെയിന്റ് ജൂഡ് ആണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. ഒരു മണിക്കൂർ ക്ലാസ് എടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത്ര അങ്ങോട്ട് പ്രിപ്പയർഡ് ഒന്നും അല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇച്ചിരി നേരത്തെ അങ്ങ് തീരും. എനിക്കറിയാവുന്ന സംഗതികളൊക്കെ ഞാൻ പറയാം. എനിക്ക് തോന്നുന്ന പല മർത്തവറിയ സമാജത്തിന്റെ ഈ റീജിയണൽ മീറ്റിങ്ങുകളിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഒരു വിധമൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. യൂതയുടെ ലേഖനത്തിന്റെ പ്രത്യേകത, ഇതിന് ഒരധ്യായമുള്ളൂ, 25 വാക്യങ്ങളിനെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ചെറിയ ഒരു വായനയും ഡിസ്കഷനും കൊണ്ട് ഇത് പറഞ്ഞ് തീർക്കാവുന്ന സംഗതിയാണ്. ഈ യൂദാശ്ലീഹ അപ്പോസ്തലനാണ്, അപ്പോസ്തലനായ യൂദാശ്ലീഹ ആണ്. അത് ഇസ്കറിയോത്ത് യൂദയാണെന്ന് ധരിച്ചുകളായിരുന്നു. രണ്ട് യൂദയുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന യൂദായുടെ പേരുകൾ തന്നെ നാല് പേരിൽ ഇദ്ദേഹത്തെ അറിയപ്പെടും. നാല് പേരുകൾ. ഒന്ന് യൂദ എന്ന് പറയുന്ന പേരില് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. രണ്ട് തദ്ദയൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തദ്ദയൂസ് എന്ന പേര് ഉണ്ട്. പിന്നെ വേറൊരു പേരുണ്ട്, ലെബയൂസ്. ലെബയൂസ് എന്ന് പറയുന്നത് രണ്ടിന് തദ്ദയൂസ് എന്നുള്ളതിന്റെ ലെബയൂസിന്റെ അർത്ഥം ഒന്നും അല്ല, ഹാർട്ട് എന്നുള്ളതാ ഈ തദ്ദയൂസ് എന്നുള്ളതും ലെബയൂസ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും മാറി മാറി പറയും, ലെബയൂസ് എന്ന് ലെബയൂസ് എന്ന് പറയും. പിന്നെ ഇദ്ദേഹത്തെ വേദപുസ്തകത്തിൽ പറയുന്നത് ഇസ്കറിയോത്ത അല്ലാത്ത യൂത, അങ്ങനെ പറയുന്നു. ഇസ്കറിയോത്ത അല്ലാത്ത യൂത. അപ്പൊ അങ്ങനെ നാല് ടൈപ്പില് ഈ യൂതാശ്ലിഹായിക്ക. യൂതായുടെ പള്ളികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ തന്നെയല്ല, ഈ പത്രത്തിലൊക്കെ യൂതായുടെ മധ്യസ്ഥ പ്രാർത്ഥന വരാറില്ലേ? അതിന്റെ കാരണം എന്ന് ചോദിച്ചാലേ, ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടപ്പോ, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ യൂത തദ്ദയൂസ് അല്ലേ, നമ്മളുടെ ഈ യൂതാശ്ലീഹ യേശുക്രിസ്തുവിന്റെ അടുക്കച്ചെന്ന് പറഞ്ഞു, ഗുരു എന്നെ മനുഷ്യരല്ല, എന്റെ പേര് യൂദാന്നാണല്ലോ. അപ്പൊ മനുഷ്യർ തെറ്റിദ്ധരിക്കുക, നിന്നെ ഒറ്റ യൂദയാണോ എന്നുള്ള തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്താൽ എനിക്ക് സന്തോഷമായിരിക്കും. കർത്താവ് ചോദിച്ചു, എന്ത് കാര്യമാണ് നീ ചെയ്യേണ്ടി? അപ്പൊ പറഞ്ഞു, നീ പത്രോസിന്റെ ശീമോനായിരുന്നല്ലോ, അവന്റെ പേര് മാറ്റിയല്ലോ പത്രോസ് ആക്കി. അങ്ങനെ പലർക്കും പേര് മാറ്റി കൊടുത്തല്ലോ, അതേപോലെ എന്റെ പേരുകൂടെ ഒന്ന് മാറ്റിട്ടാ. കർത്താവ് പറഞ്ഞു, നിനക്ക് ഓൾറെഡി പല പേരാ, ഓൾറെഡി നിനക്ക് പല പേരുകൾ കിടക്കുക. അപ്പൊ അതുകൊണ്ട് ഈ പേര് മാറ്റിയൊന്നും വേണ്ട, ഈ പേര് തന്നെ, നീ യൂത എന്നുള്ള പേര് തന്നെ നിനക്കിരുന്നോ. എന്നാൽ ഈ യൂത എന്ന പേരിൽ ആര് എവിടെ നിന്റെ പേരിൽ എന്ത് അപേക്ഷ എന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചോ അത് ഞാൻ അവർക്ക് സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാരമ്പര്യം കിടപ്പുണ്ട്. ആ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിലാണ്, അങ്ങനെയുള്ള ആ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ യൂദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയും യൂദാക്ലീഹായുടെ പേരിലുള്ള പള്ളികളും ഒക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് വരാനായിട്ട്. അങ്ങനെയുള്ള ആ പേരിലാണ് ഈ യൂദാക്ലീഹായെ പറ്റി പറയുമ്പോ, ഇദ്ദേഹം ഗ്രീസിലുള്ള എഡേസക്കാരനാണെന്നാണ് ഒരു പാരമ്പര്യം. ഗ്രീസുകാരനാണ്, ഗ്രീസിലുള്ള എഡേസക്കാരനാണ്, പക്ഷേ യഹൂദനാണ്. യഹൂദൻ പാലസ്തീനിൽ നിന്നും എഡേസയിലേക്ക്, ഗ്രീസിലെ എഡേസയിലേക്ക് മാറി താമസിച്ച ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആള്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യ, കേരളത്തിൽ നിന്ന് ഇവിടെ അമേരിക്ക വന്ന് താമസിച്ച് ഇവിടെ വളരുന്ന പോലെ, അങ്ങനെ ഗ്രീസിൽ നിന്ന് പാലസ്തീനിൽ നിന്ന് ഗ്രീസിലെ എഡേസയിൽ വന്ന് താമസിച്ച ഒരാളുടെ ഒരു കുടുംബത്തിലെ അംഗമാണ്. പക്ഷെ അദ്ദേഹം ജെറുസലേമിൽ, ജെറുസലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയി ഗ്രീസിൽ നിന്നിരിക്കും. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം, ഭയങ്കര പ്രസംഗം, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം. അങ്ങനെ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ട് ഇദ്ദേഹം തിരിച്ച് പിന്നെ എഡേസയിലേക്ക് പോയി. അവിടെ പാലസ്തീനിൽ യോഹന്നാന്റെ ശിഷ്യനായിട്ട് ആ കൂട്ടത്തിൽ ഒരാളായിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയും അങ്ങനെ അതിലാകൃഷ്ടനായി ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരാളായി മാറിയത് എന്നാണ് പ്രബലമായ കാര്യം. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ അവിടെ പറയുന്നത്, യാക്കോബിന്റെ സഹോദരനായ യൂദാ. അത് ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ പറഞ്ഞ 6 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ഈ എന്തുവാ ശിഷ്യന്മാരുടെ പേര് പറയുന്നിടത്താ യാക്കോബിന്റെ സഹോദരനായ യൂദാ എന്ന് പറയുന്നത്. അവിടെ മാത്രമല്ല, നമ്മൾ ഈ യൂദായുടെ ലേഖനം നിങ്ങളുടെ മുമ്പിൽ എടുത്ത് വെച്ചിരിക്കുകയായിരിക്കുമല്ലോ. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ, യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യാക്കോബ്. ആരാ? അൽഫായുടെ മകനായ യാക്കോബ്. ആ യാക്കോബിന്റെ സഹോദരനുമായ യൂദാ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ അത് ഏത് തരത്തിലുള്ളതാണെന്ന്, അതിന് യേശുക്രിസ്തുവിന്റെ കസിനാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ഇവിടെ ഈ ഇതിനെ യൂദാക്ലീഹായെ പറ്റി ഉണ്ട്. ഈ അദ്ദേഹം അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് ചിന്തകളൊക്കെ. യേശുക്രിസ്തുവിന്റെ എന്തുവാ ഹാഫ് ബ്രദറായിരുന്നു ഇത് എന്ന് ഉണ്ട്. പിന്നെ അൽഫായുടെ മകനാണ് എന്ന് ഇവിടെ വേദപുസ്തകത്തിൽ തന്നെ പറയുന്നു. എന്നാൽ പ്രബലമായ പാരമ്പര്യം എഡേസയിൽ നിന്നോ, ഒരു പക്ഷേ ഈ അൽഫായുടെ ഒരു സഹോദരനോ ഹസ്നോലോ ആയിരിക്കും എഡേസയിൽ പോയി താമസിച്ച് അങ്ങനെ വന്ന ആ ബന്ധം കാണുമായിരിക്കും ഇത് അങ്ങനെയായിരിക്കാം ഇത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂദാക്ലീഹായെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ ലേഖനം എഴുതിയത് AD 65 ഈ ലേഖനം എഴുതിയത്. എന്നാൽ ഇത് ആദ്യത്തെ കാലങ്ങളിൽ ഈ ലേഖനം മനുഷ്യരെ സഭയിൽ അത്ര കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. പിൽക്കാലത്തായി ഇത് പുതിയ നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നത്. അതിന്റെ കാര്യമായിട്ട് ഉപയോഗിക്കാത്തതിന്റെ കാരണം ഈ ലേഖനം രണ്ടാം നൂറ്റാണ്ടിന് ശേഷം എഴുതപ്പെട്ട ഈ യൂദയുടെ പേരിലുള്ള ലേഖന ആണെങ്കിലും ഇത് രണ്ടാം നൂറ്റാണ്ടിന് ശേഷം എഴുതപ്പെട്ട ഒരു ലേഖനമാണെന്ന് അന്ന് ഇങ്ങനെ ചിന്തിച്ചു. കാരണം അത് ഇതിന്റെ ആധികാരികയിൽ യൂദായിൽ തദ്ദേശീയ എഴുതിയതാണോ എന്നുള്ളതിന്റെ ആധികാരികയെ ഒരു ചിന്തയുണ്ടായി. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല സംഗതികളും നോക്കുമ്പോ രണ്ടാം നൂറ്റാണ്ടിൽ സഭയിൽ ഉണ്ടായ ഒരു പ്രബല ഹെറിറ്റിക് മൂവ്മെന്റ് ആണ് നോസ്റ്റിസിസം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജ്ഞാനവാദം? നോസ്റ്റിസിസം എന്ന് കേൾക്കുക, ആ ജ്ഞാനവാദം, ജ്ഞാനവാദം എന്ന് പറയുന്ന ഒരു ഹെറിറ്റിക് മൂവ്മെന്റ്. അപ്പൊ ആ ഹെറിറ്റിക് മൂവ്മെന്റിന് അതിനെതിരെ ഉള്ള ഉത്തരങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഹെറിറ്റിക് മൂവ്മെന്റ് അവർ പറയുന്ന ചോദ്യങ്ങൾ, അവർ പറയുന്ന ആശയങ്ങൾക്ക് എതിരെ പറയുന്ന ഉത്തരങ്ങളായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് യൂദായുടെ പിൽക്കാലത്ത് എഴുതപ്പെട്ട ഒരു ലേഖനമാണ് അതിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുകയും യൂദാസ്ലിഹ എഴുതിയതല്ല ഇത്, പിൽക്കാലത്ത് ആരോ യൂദായുടെ പേര് വെച്ച് എഴുതിയതാണ്. അങ്ങനെ ലേഖനങ്ങളും ആദ്യ നൂറ്റാണ്ടുകൾക്ക് എഴുതുമായിരുന്നു, ഏതെങ്കിലും മഹാനായ വ്യക്തികളുടെ പേരിൽ ലേഖനം എഴുതുക. അപ്പൊ അതിന് കൂടുതൽ ഇത് കിട്ടുമല്ലോ, അക്സെപ്റ്റൻസ് കിട്ടുമല്ലോ. ഏതെങ്കിലും മഹാനായ പ്രബലനായ ഒരാളുടെ പേരിൽ എഴുതി കഴിയുമ്പോൾ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി അങ്ങനെ അങ്ങനെ രണ്ടാം നൂറ്റാണ്ടിന് ശേഷം എഴുതപ്പെട്ട ലേഖനമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ പിന്നെ ആളുകൾ ഇതിന്റെ ഇതിനു വേണ്ടി വാദിക്കുന്നവര് ചോദിച്ചു, ബാക്കി തെളിവുകളൊക്കെ വെച്ചു, ഇതിലെ ആശയങ്ങള് അങ്ങനെ ഒരു ആശയം നോസ്റ്റിസത്തിനെതിരായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിലും ഈ ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങള് ഇന്ന് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലിരുന്ന് ഈ സെക്കൻഡ് ചാപ്റ്റർ വായിക്കും, പത്രോസിന്റെ രണ്ടാം ലേഖനവും ഈ യൂദാസ്ലിഹയുടെ ലേഖനവും തമ്മിൽ ഒരുപാട് സാമ്യം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇപ്പുറത്ത് യൂദാസ്ലിഹ പത്രോസിന്റെ രണ്ടാം ലേഖനം ആദ്യം എഴുതിയാണല്ലോ. പത്രോസിന്റെ രണ്ടാം ലേഖനം പത്രോസ് അപ്പോസ്തലൻ എഴുതിയത്, അതിനകത്താണ് സംശയമില്ല. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ തന്നെ ഇപ്പുറത്ത് പറയുമ്പോൾ ഗ്നോസ്റ്റിസത്തിനെതിരായിട്ടാണെന്ന് പറയേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? പത്രോസിന്റെ രണ്ടാം ലേഖനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാമധ്യായ ഒന്നാം വാക്യവും യൂദായുടെ ഒന്നാം വാക്യവും തമ്മിൽ ഒരുപോലെ. പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നിന്റെ രണ്ടും യൂദായുടെ രണ്ടാം വാക്യവും ഓൾമോസ്റ്റ് സെയിമാ, അത് സ്റ്റൈലാണത്. പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നിന്റെ പന്ത്രണ്ടും യൂദ് അഞ്ചാം വാക്യവും സെയിമാ. പത്രോസിന്റെ രണ്ടാം ലേഖനം രണ്ടാമധ്യായം ഒന്നു മുതൽ രണ്ടു വരെയും യൂഡ് ഫോറും സെയിമാ. അങ്ങനെ ഒരുപാട് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ ഇപ്പൊ വായിക്കുന്നില്ല. അപ്പൊ പത്രോസിന്റെ രണ്ടാം ലേഖനവും യൂദായുടെ ലേഖനവും താരതമ്യം ചെയ്ത് നോക്കുമ്പോ സെയിമാ. പത്രോസിന്റെ രണ്ടാം ലേഖനം പത്രോസ് എഴുതിയതാണ്, അത് ആ കാലഘട്ടത്തിൽ എഴുതിയതാണെന്ന് സഭ വിശ്വസിക്കുകയും അതേ സ്റ്റൈലിലും അതേ രീതിയിലും എഴുതപ്പെട്ടിരിക്കുന്ന യൂദായുടെ ലേഖനം നൂറ്റാണ്ടുകൾക്ക് ശേഷം വേറെ ആരാണ്ട് എഴുതിയതാണെന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ചോദ്യത്തെ, അതിന്റെ ഔചിത്യത്തെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്തു. തന്നെയല്ല, ഇനി ഒരാള് രണ്ടാം നൂറ്റാണ്ടിൽ ഒരാൾ എഴുതുകയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പേരിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അദ്ദേഹത്തിന് വേറൊരു നല്ല സഹോദരയുടെ ഈ യൂദ എന്നുള്ളൊരു പേര് ഇസ്കറിയോത്തായുടെ യൂതായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നില്ല. അപ്പൊ നേരെ നല്ലൊരു പേര് ഇതിന്റെ പേരിൽ എഴുതിക്കൂടായിരുന്നു, പത്രോസിന്റെ പേരിലോ അല്ലെങ്കിൽ തോമസ് ലീഹായുടെ പേരിലോ അല്ലേ യാക്കോബിന്റെ പേരിലോ അങ്ങനെ വല്ല എഴുതിയായിരുന്നെങ്കിൽ അതല്ലായിരുന്നു അല്ലേ. അപ്പോ അങ്ങനെ ചെയ്യാതെ യൂത തന്നെ എഴുതിയപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ച് അങ്ങനെയാണ് ഈ ഇത് വേദപുസ്തകത്തിന്റെ ഭാഗമാക്കി മാറ്റിയത്. അല്ലെങ്കിൽ ആദ്യം ഇത് വേദപുസ്തകത്തിന്റെ ഭാഗമാക്കിയില്ലായിരുന്നു. വേദപുസ്തകത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ തക്കവണ്ണം ഇടയായത് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എന്നുള്ളതും, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. ഇനിയിത് നിങ്ങൾ വായിച്ച് ഇത് വായിച്ച് പഠിച്ച് എന്റെ കണ്ടന്റ് പറയാം അല്ലയാ? ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഇനി കൂടുതലൊന്നും പറയാനൊന്നുമില്ല, ഇനി ഇത് വായിച്ചാൽ മതി. ഇത് എഴുതാൻ ഇൻട്രഡക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് എല്ലാ ലേഖനങ്ങളും എഴുതുന്നതിന്റെ കയ്യിൽ അപ്പോസ്തലന്മാരുണ്ട്. നിങ്ങൾക്ക് കൃപയും സമാധാനവും സ്നേഹവും നിങ്ങളുടെ ഇടയിൽ വർദ്ധിക്കുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞ് എഴുതുകയാണ്. ഇതിന്റെ കാരണമാണ് ഈ റീസൺ ഈ ലേഖനം എഴുതുന്നതിന്റെ ഒരു സമ്മർദ്ദമുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പേരിൽ ഒരു പുസ്തകം അല്ലെ ഒരു ലേഖനം വേണമല്ലോ എന്ന് കരുതി എഴുതുക. ഇദ്ദേഹം ഇത് എഴുതാൻ ഒരു സമ്മർദ്ദമുണ്ട്. ഇത് എഴുതിയത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇത് എഡേസക്കാരനായിരുന്നു. എഡേസക്കാരൻ എഡേസയിൽ നിന്ന് പാലസ്തീനം വന്ന ആളാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ഇദ്ദേഹം എഡേസയിലേക്ക് പോയി. എഡേസയിൽ സുവിശേഷം അറിയിച്ചതും എഡേസയിൽ അവിടെ അവിടെ ക്രിസ്ത്യാനികളെ അവിടുത്തെ അവിടെ സഭ സ്ഥാപിച്ചതും യൂദാസ്ലീഹ തദ്ദേശ്ലീഹ ആണെന്നാണ് വിശ്വാസം. തദ്ദേശ്ലീഹ ആണ് എഡേസയിൽ സഭ സ്ഥാപിച്ചത് എന്നാ പറയപ്പെടുന്നത്. അവിടെ രാജാവിന് രാജാവ് അസുഖമായി, ക്രിസ്തുവിന്റെ ദർശനം ഉണ്ടായി. അതിനുശേഷം യൂദാസ്ലീഹ അവിടെ ചെന്ന് രാജാവിനെ മാമോദിസ മുക്കി അങ്ങനെ അവിടെ എഡേസയിൽ സഭ സ്ഥാപിച്ചത് അപ്പൊ ഒരു സഭ സ്ഥാപിച്ച ആൾക്കുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളൊക്കെ അല്ലേ. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ പള്ളികളിൽ ഇരിക്കുന്ന അച്ഛന്മാരിരിക്കുമ്പോഴേ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിന്റെ ടെൻഷൻ മുഴുവൻ വരുന്ന ആർക്കാ? അതിന്റെ ഇടവ് ചുമതലയിൽ ഇരിക്കുന്ന അച്ഛനായിരിക്കല്ലേ. ഇപ്പൊ ഭദ്രാസനത്തിന്റെ അപ്പൊ എനിക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചില സമ്മർദ്ദം വരുന്ന എന്നിട്ട് സമ്മർദ്ദം വരുന്നത്. അപ്പൊ അതേപോലെ ഒരു സഭ സ്ഥാപിച്ച വ്യക്തി അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സഭയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ സമ്മർദ്ദം വരും. അങ്ങനെ സമ്മർദ്ദം വരുമ്പോൾ നിർബന്ധമായിട്ടും ചില കാര്യങ്ങൾ എഴുതി ബോധിപ്പിക്കുക. ആ എഴുതി ബോധിപ്പിക്കുന്ന സംഗതിയാണ് ഈ ലേഖനം എന്ന് പറയുന്നത്. അങ്ങനെ തനിക്ക് ഉണ്ടായ സമ്മർദ്ദത്തിന്റെ വെളിച്ചത്തിൽ യൂദാസ്ലീഹ എഴുതി ബോധിപ്പിക്കുകയാണ്, ചില കാര്യങ്ങൾ എഴുതി ബോധിപ്പിക്കുകയാണ്. എന്താ സമ്മർദ്ദം? പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഒരാവശ്യം, എനിക്കൊരു സമ്മർദ്ദം ഉണ്ടായി. എനിക്കിപ്പോ ഇത്രയുടെ കാര്യങ്ങൾ വിശുദ്ധന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ്റെ കാരണം എനിക്ക് ഒരു സമ്മർദ്ദമുണ്ടായി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. അപ്പൊ അതാ പ്രശ്നം. അവിടെ ദൈവകൃപ അനുഭവിക്കേണ്ട മനുഷ്യർ വേറെ ദുഷ്കാമവൃത്തിക്ക് അവരുടെ ജീവിതത്തെ മാറ്റി. ദൈവ കൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത മനുഷ്യർ ദുഷ്കാമവൃത്തിക്ക് ഉള്ള അതിനെ ഹേതുവാക്കി, സഭയെ ദുഷ്കാമവൃത്തിക്കുള്ള കാരണമാക്കി ഒരുമിച്ചു. ഒന്നാമത്തെ റീസൺ അതാ. രണ്ടാമത്തെ റീസൺ എന്താ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അസക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് ഇതിനകത്ത് കയറി ലീഡർഷിപ്പ് ഏറ്റെടുത്തു. ഈ രണ്ട് വിഷയങ്ങൾ, ഈ രണ്ട് തിന്മകളുടെ നമ്മൾ ഇന്നിപ്പോ നമ്മുടെ സഭയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ നമ്മൾ ഗൗരവമായി യുദാസ്ലിഹാദിന്ന് വളരെ പ്രസക്തമാണ്. നമുക്കറിയാം നമ്മുടെ പള്ളികളിലും നമ്മുടെ ചില സ്ഥലങ്ങളിലും ഒക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നൊന്നുമില്ലാരും, പക്ഷെ ഭക്തിയില്ല, അഭക്തരായി. ഇതിനകത്ത് പറയുന്ന ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യർ. പക്ഷെ നമ്മൾ പള്ളിയിൽ നോക്കുകഴിയുമ്പോൾ ക്രിസ്തുവിനെ അത് നിഷേധിക്കുന്നോന്നില്ല, പക്ഷെ ഭക്തിയില്ല, അഭക്തരായ മനുഷ്യർ. എന്നാൽ അവരുടെ ഉള്ളിലുള്ള അവരുടെ ചില താല്പര്യങ്ങളാണ് ദുഷ്കാമവൃത്തി എന്ന് പറഞ്ഞാൽ അന്യായമായ താല്പര്യങ്ങൾ. അവർക്ക് കാമം ഉണ്ടാക്കുന്നു, അവർക്ക് സ്നേഹമുള്ള വേറെ കുറെ വിഷയങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ, അഭക്തിയും ദുഷ്കാമവൃത്തിയും, ഈ രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സ്ഥാപിച്ച ഈ സഭയിൽ ശിക്ഷാവിധി ഉണ്ടാകാൻ സാധ്യത. അപ്പൊ ആ ശിക്ഷാവിധിയിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം ഉദ്ദേശത്തോടുകൂടെ. സോ ദ പർപ്പസ് ഓഫ് ദിസ് There are people denying Jesus Christ and there are people who use the church for their own special interest. So, ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് എഴുതാൻ ഈ ലേഖനം എഴുതാനായിട്ടുള്ള കാരണം. അതാണ് മൂന്നും നാലും വാക്യങ്ങളിൽ the purpose ആ പറയും. The purpose of this മൂന്നും നാലും വാക്യം ലേഖനം എഴുതാനുള്ള അതിന്റെ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ ഇതിന്റെ ഈ ലേഖനം എഴുതാനുള്ള പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അങ്ങനെ ഉള്ള മനുഷ്യരുടെ ശിക്ഷാവിധി ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകാൻ പോകുന്നു. ആ ശിക്ഷാവിധിയെ പറ്റി ഭയന്ന് എഴുതുന്നത് അതാണ് സമ്മർദ്ദം. അപ്പൊ അതിന് ചില കാര്യങ്ങൾ പറയുന്നു. അത് അതിന് ചില പഴയ ചരിത്രം പറയുക പിന്നെ അതാണ് അഞ്ചും ആറും ഏഴും വാക്യങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെയുള്ളവർക്ക് പണ്ട് സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ദൈവത്തെ ഉള്ള അഭക്തിയും ദുഷ്കാമവൃത്തിയായിട്ട് നടക്കുന്ന മനുഷ്യർക്ക് പണ്ട് സംഭവിച്ച കാര്യങ്ങളുണ്ട് അത് പിന്നെ പറയുക. അത് പറയുന്നത് അത് രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന് ചില ദേശത്തിന് പറ്റിയത് മൂന്ന് ദേശത്തിന് പറ്റി ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ ജീവിച്ചിരുന്ന മൂന്ന് ദേശക്കാർക്കുണ്ടായ പ്രയാസം ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ ജീവിച്ച മൂന്ന് മനുഷ്യർക്കുണ്ടായ പ്രയാസം രണ്ട് കാര്യങ്ങൾ പറയുന്നു. മൂന്ന് ദേശക്കാർക്കെന്താ ഞാനത് വായിക്കാം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിയുമെങ്കിലും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്താ ഭക്തി ക്രിസ്തുവാരാണെന്നും വിശ്വാസം എന്താണെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഭക്തി എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ആർക്കാ നാശം ഉണ്ടായത്? ഒരു എക്സാമ്പിൾ പറയുക. ആർക്കാ? ഈജിപ്തിൽ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു ജനത്തെ മിസ്രയീമിൽ നിന്ന് അതിനകത്ത് ആ ദൈവത്തെ വിശ്വസിക്കാതിരുന്ന് ഈ മുമ്പേ കടന്ന രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ തെറ്റിപ്പോയ കുറെ മനുഷ്യരുണ്ട്. ഈജിപ്തിൽ നിന്ന് കർത്താവ് അവരെ എന്താ പറയുക കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. മിസ്രയീമിൽ നിന്ന് രക്ഷിച്ച ജനത്തിനുണ്ടായ ദേശത്തിനുണ്ടായ ആ പ്രയാസം തങ്ങളുടെ വാഴ്ച കാഴ്ചകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയെ തന്ത്രകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ അത് ഈജിപ്തിന് മിസ്രയീമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർക്ക് വിശ്വസിക്കാൻ പറ്റാതെ പോയുള്ള കാര്യത്തെ പറ്റി പറയുക. അതുപോലെ പിന്നെ രണ്ട് ദേശങ്ങളുടെ പേരാ ഏതാണെന്നറിയാമോ? സൊദോമും ഗൊമോറയും. സൊദോമും ഗൊമോറയും രണ്ട് ജിയോഗ്രഫിക്കൽ ഏരിയ പ്രത്യേകമായി മൂന്ന് ജിയോഗ്രഫിക്കൽ ഏരിയ പ്രത്യേകമായിട്ട് എടുത്തുകൊണ്ട് പറയുന്നു ആ ദേശത്തിനുണ്ടായ കാര്യം നിങ്ങൾ നോക്കണം. ആ ദേശത്തിനുണ്ടായ മാറ്റം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിതശൈലി ദൈവ സഭയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം മൂന്ന് ദേശങ്ങൾക്കുണ്ടായ മാറ്റം, അവരെ ദൈവം എങ്ങനെ ശിക്ഷിച്ചു എന്നുള്ളത്. സൊദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നമ്മുടെ മുമ്പിൽ അത് ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്നു എന്നുള്ളത് പറയാവുന്നത് അത് നിത്യാഗ്നിയുടെ ശിക്ഷാവിധി. നിത്യാഗ്നിയുടെ ശിക്ഷാവിധി അവർക്ക് നിത്യാഗ്നിയുടെ ശിക്ഷാവിധി ഓർക്കേണ്ടത് അത് നിങ്ങൾ ഓർക്കണം. പിന്നെ പറയുന്നത് മൂന്ന് പേരുടെ കാര്യമാണ്. അതേതാണെന്നറിയാമോ? 8 മുതൽ 11 വരെ. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ ശുദ്ധീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫലിപ്പിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നതിലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയീന്റെ വഴികളിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോ ഈ മൂന്ന് മനുഷ്യര് മൂന്ന് മനുഷ്യരുടെ കാര്യം പറയുന്നു. ഇങ്ങനെ നടക്കുന്ന പിന്നെ അവര് എന്താ ദൈവത്തിന്റെ പിതാവിനെ ദുഷിച്ചും ഒക്കെ നടക്കുന്ന മനുഷ്യർക്കുണ്ടാകുന്ന അതിനെ അവർക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മൂന്ന് എക്സാമ്പിൾ ധാരകയാ കയീന്റെ വഴിയിൽ നടക്കുകയും കയീന്റെ ശാപം നമുക്കറിയാം. കൂലി കൊതിച്ച് ബിലയാമിന്റെ വഴിയിൽ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 22 ഹോംവർക്ക് തരിക. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 22 ബിലയാമിന്റെ കഥ എവിടെയുണ്ട്? കൂലി കൊതിച്ചു പോയ ബിലയാമിനുണ്ടായ നാട്ടത്തിന്റെ കഥയാണ്. പിന്നെ അടുത്തത് കോരഹിന്റെ വഴി ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 16 തർക്കിച്ച മറുതലിച്ച കോരഹിനുണ്ടായ വഴി. ഇങ്ങനെ മൂന്ന് ഈ ശിക്ഷാവിധി പറയുമ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എക്സാമ്പിൾസ് ഒന്ന് മൂന്ന് നേഷൻസ് ത്രീ ഇൻഡിവിജ്വൽസ് മൂന്ന് നേഷൻസ് ത്രീ ഇൻഡിവിജ്വൽസ് ഇത് മൂന്നും പറഞ്ഞൊന്ന് കയ്യിന്റെ വഴിയിൽ കയ്യിനെ പോലെ അല്ലെങ്കിൽ ബലയാമിനെ പോലെ കോരഹിന്റെ മത്സരത്തിൽ കോരഹിനെ പോലെ. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ അങ്ങനെ മൂന്ന് പേരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ മനുഷ്യരെ പറ്റി ഈ മനുഷ്യരുടെ സ്വഭാവത്തെ ഇങ്ങനെ തെറ്റിക്കുന്ന ഇടയ്ക്ക് നുഴഞ്ഞു കയറി ഇങ്ങനെ മനുഷ്യരെ തെറ്റിച്ച് ശിക്ഷാവധി വച്ച് നിൽക്കുന്ന മനുഷ്യരുടെ അവരുടെ അവരെ ആറ് അടയാളങ്ങൾ അവരുടെ ആറ് മെറ്റഫേഴ്സ് ആറ് അടയാളങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഇവിടെ. അതാ 12 മുതൽ 16 വരെയുള്ള വാക്യം. 12 മുതൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എന്ത് വരുന്നു? നമുക്ക് വരുന്ന ദൃഷ്ടാന്തങ്ങളാണ്. 8 മുതൽ 11 വരെയുള്ള വാക്യം ദൃഷ്ടാന്തങ്ങളാണ്. മൂന്ന് ദേശത്തിന്റെ ദൃഷ്ടാന്തം, മൂന്ന് വ്യക്തികളുടെ ദൃഷ്ടാന്തം അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മൂന്ന് അല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിലയിട്ടുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. മൂന്ന് ദൃഷ്ടാന്തങ്ങൾ അല്ല, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തം. ദേശത്തിന്റെ ദൃഷ്ടാന്തവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമുക്ക് വിസിബിൾ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായി പറയുന്നു. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന സംഗതികളാണ്. ഈ മിസ്രയീമിനും സൊദോമിനും ഗൊമോറയ്ക്കും വന്നതും കയീനും ബിലയാമിന്റെയും കോരഹിന്റെയും ശാപവും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന സംഗതികൾ എടുത്ത് പറയാം, ദൃഷ്ടാന്തങ്ങൾ പറയാം. എവരുടെ മെറ്റഫേഴ്സ് അത് പറയാം. ആറ് മെറ്റഫേഴ്സ് അതാണ് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്തൊക്കെയാ? നിങ്ങളുടെ സ്നേഹസന്ധ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ, സ്നേഹസന്ധ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ, അങ്ങനെ അതൊരു ഒരു നല്ലൊരു മെറ്റഫേഴ്സല്ലേ? സ്നേഹസന്ധ്യകളിൽ അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് സ്നേഹസന്ധ്യകൾ എന്ന് പറയുന്ന വളരെ അതിനകത്ത് പാറകൾ അല്ലെ. ഈ ഈ സഭയിലെ അന്തഃഛിദ്രങ്ങളെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രമായത് അത് ഇവര് പറയുന്നു വെക്കുന്ന നല്ല നമ്മുടെ തന്തകുത്തേർക്ക് വന്ന് നമ്മളോട് ഓരോന്നോരോന്നൊക്കെ പറയുമ്പോൾ വളരെ അതൊക്കെ സത്യസന്ധമാണെന്നും അത് ശ്രേഷ്ഠമാണെന്നും ഒക്കെ നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്നേഹത്തിന്റെ പോലല്ലേ വിളമ്പുന്നത്. പക്ഷെ അത് നമ്മൾ തട്ടി വീഴാനുള്ള പാറകളാണ്, നമ്മളെ നശിപ്പിക്കുന്ന പാറകളാണ്, തട്ടി വീഴാനുള്ള നശിക്കാനുള്ള പാറകളാണ്. അപ്പൊ അതേപോലെയാ പറയുന്നത്. അതുകൊണ്ടാണ് അത് നല്ലൊരു മെറ്റഫർ. അത് ഈ അനാവശ്യ ടീച്ചിങ്ങിനെ ഒന്നാമത് പറയുന്നതാണ് 12 വാക്യത്തിൽ, നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടി വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, എക്സ്പ്ലോയിറ്റിംഗ് ഷെപ്പേഴ്സ്. ഇടയൻ, ഇന്നലെ ഞാൻ ഈ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഏറ്റവും ദൈവത്തെ മനുഷ്യനെ വെളിപ്പെടുത്തുന്ന ദാവീദ് മഹാരാജാവ് വെളിപ്പെടുത്തുന്ന ഏറ്റവും നല്ല മെറ്റഫർ എന്താണെന്നറിയാം? യഹോവയുടെ ഇടയനാകും അല്ലേ, ഇടയൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗുഡ് ഷെപ്പേർഡ് ഐക്കോൺ കണ്ടിട്ടില്ലേ, ഞാൻ ഇന്നലെ ഇവിടെ പള്ളി പ്രസംഗിച്ചപ്പോഴും പറഞ്ഞ ഗുഡ് ഷെപ്പേർഡ് ഐക്കോണിനകത്ത് ഇടയൻ എന്താ, മുറിവേറ്റ ആടിനെ തോടിൽ ഇട്ടുകൊണ്ടാവുക. മുറിവേറ്റ ആടിനെ നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത എന്താ, ഒരാട് മുറിവേറ്റിന് കൊള്ളത്തില്ലെന്നുണ്ടായിരുന്നു, കൊന്ന് തിന്നാനോ തോന്നുന്നു അല്ലേ അല്ലേ. അതാണ് നമ്മൾ ഇപ്പോഴുള്ള ഇടയന്മാരൊക്കെ അങ്ങനെയാ. നമുക്കിപ്പോ നമുക്ക് ഒരാടുണ്ടെന്ന് വെച്ചു, എനിക്ക് അരമനെ കുറച്ച് കോഴിയുണ്ട്, ഇന്നാളൊരു കോഴി സുഖമില്ലാതായി. അപ്പോ ഞാൻ ഇരുന്ന് ആലോചിച്ച്, ഇത് വേറെ എവിടെങ്കിലും ആയിരുന്നെങ്കിലും ഇതിനെ കൊന്ന് തിന്നുക ചെയ്യുന്നത് അല്ലേ. ഞങ്ങളിപ്പോ അരമനെ സാധാരണ കോഴി സുഖമില്ലാതായി കൊന്ന് തിന്നാനാ. നമ്മൾ വളർത്താണെങ്കിലും, നമ്മൾ വളർത്തുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിച്ച് നമ്മൾ ബാബ എന്ന് പറയുമ്പോ അടുത്ത് ഓടി വരുന്നതാ, പക്ഷേ നമുക്ക് കൊന്നു തിന്നുന്നതിന് മടിയില്ല, കൊന്നു തിന്നുന്നതിന് മടിയില്ല. അതാ നമ്മുടെ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വളർത്തുന്ന, അപ്പോ നമ്മൾ വിളിക്കുമ്പോ ബാബ എന്ന് പറയുമ്പോ ഓടി വരുന്ന അതിനെ പോലും അത് നമുക്ക് ഫലം നൽകുന്നില്ല എന്ന് കാണുമ്പോൾ കൊന്നു തിന്നാൻ നമുക്ക് മടിയില്ല. അതാണ് എക്സ്പ്ലോയിറ്റിംഗ് ഷെപ്പേഴ്സ്. നിങ്ങളുടെ കൂടെ വിരുന്ന് കഴിഞ്ഞ് നിങ്ങളെ പിന്നെ നിങ്ങളുടെ കൂടെ കഴിച്ചിട്ട് വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. രണ്ട്, മൂന്നാമത്തത്, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. നമുക്ക് ഈ മഴയില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ആകാശത്ത് മേഘം വരുമ്പോ ഒരു സന്തോഷമുണ്ട്, വെള്ളം മഴ പെയ്യുമല്ലോ എന്നുള്ള ഒരു മേഘം വരുമ്പോഴല്ലേ. കാരണം മേഘം നിറഞ്ഞ് തുടുത്ത് കറക്കുമ്പോ നിറഞ്ഞു തുടുത്ത് വെള്ളം മഴ പെയ്യാൻ. പക്ഷെ ഈ കാറ്റിനകത്ത് ഓടി വരുന്ന മേഘം വെള്ളമില്ലാത്ത മേഘമാണെങ്കിൽ എന്ത് ചെയ്യുന്നു അല്ലേ. ഈ നിങ്ങളെ തെറ്റിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് മേഘം മഴ പെയ്യിക്കും എന്നുള്ളത്. തേർഡ് മെറ്റഫർ എന്തുവാ, ക്ലൗഡ്സ് വിതൗട്ട് വാട്ടർ, വെള്ളമില്ലാത്ത മേഘങ്ങൾ. ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യം ചത്തും. ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ട്രീസ് വിതൗട്ട് ഫ്രൂട്ട്. അനദർ മെറ്റഫർ. ഈ മനുഷ്യനെ പറ്റി പറയുന്ന, ഇങ്ങനെയുള്ള മനുഷ്യനെ പറ്റി പറയുന്ന, ട്രീസ് വിതൗട്ട് ഫ്രൂട്ട്. പക്ഷെ ഓരോ വ്യക്തികളും നമ്മളും ചിന്തിക്കേണ്ടതാ, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വെള്ളമില്ലാത്ത മേഘങ്ങളാണോ, ഭക്ഷണത്തിനകത്ത കല്ലാണോ, മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള നടക്കുന്നവരാണോ, ക്ലൗഡ്സ് വിതൗട്ട് വാട്ടർ ആണോ, ട്രീസ് വിതൗട്ട് ഫ്രൂട്ട് ആണോ. രണ്ട്, കാറ്റ് കൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരുചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന വൈൽഡ് വേവ്സ് ഓഫ് ദ സീ. എന്ന് അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി സ്ഥിരപോലെ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് പാതിപടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ കാര്യമാണ് പറഞ്ഞു. അവൻ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെയ്തു കൂട്ടിയ തിന്മകളെ ന്യായീകരിക്കാൻ വേണ്ടി ജസ്റ്റിഫൈ ചെയ്ത് കടൽത്തിര പോലെ അങ്ങനെ കിടക്കുന്ന തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽച്ചിറകൾ സദാകാലത്തേക്കും വൈൽഡ് വേർക്ക് കിട്ടി. വൈൽഡ് വേർക്ക് കിട്ടി, അതാ അഞ്ചാമത്തത്. പിന്നെ ആറാമത്തത്, ആറാമത്തെ മെറ്റഫോർ അവരെ കുറിച്ച് എന്താ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ അവർ നോക്കുക. നല്ല പ്രകാശത്തിന്റെ നല്ല വെള്ളയൊക്കെ പതിച്ച് നല്ലതാ വരുന്നത് നക്ഷത്രങ്ങളായിട്ടാ കാണുന്നത്. പക്ഷെ അവരെ പറ്റി ആ നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താ? സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, അതിനകത്ത് അന്ധകാരമേ ഉള്ളു, പ്രകാശമില്ല. അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള, നേർരേഖയിൽ സഞ്ചരിക്കാത്ത വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, നേർരേഖയിൽ സഞ്ചരിക്കാത്ത നക്ഷത്രങ്ങൾ, ഈ സഭയെ നശിപ്പിക്കുന്ന മനുഷ്യരെ, അല്ലെങ്കിൽ സഭയിലുള്ള മനുഷ്യരെ എടുത്തു പറഞ്ഞിരിക്കുന്ന ചില മെറ്റഫേഴ്സാണ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോ 7 മുതൽ 12 വരെയുള്ള, അല്ല 12 മുതൽ 16 വരെയുള്ള, 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടത് വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളെ നിമിത്തം, ഭക്തിഘട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷൂരങ്ങളെ നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. അവർ പുറുപുറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായി വമ്പു പറയുന്നു, കാര്യസാക്ഷ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിച്ചു. സ്വഭാവമുള്ള ഈ ആറ്, ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളുള്ളോ അവര് സംഗതി കുറെ, അവരുടെ സ്വഭാവം അവര് വമ്പ് പറയുകയും സ്വന്തം കാര്യം സാധിക്കുന്നതായി മുഖസ്തുതി പറഞ്ഞ് അവര് നടക്കുകയും ചെയ്യും. എന്നിട്ട് ഇനി എവർക്കുള്ള ഉപദേശ, ഈ മനുഷ്യർക്കുള്ള ഉപദേശ 17-ാം വാക്യം മുതൽ പിന്നെ പറയുന്നത് അവർക്കുള്ള ഉപദേശം, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശമാണ് 17-ാം വാക്യം മുതൽ പറയുന്നത്. നിങ്ങള് ഒരു കാര്യം ഓർക്കണം, 17-ാം വാക്യത്തിൽ പറയുന്ന അതാണ്, നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളെ ഓർക്കണം. എവര് പറയുന്നതല്ല ഓർക്കാൻ ചെയ്തത്, അപ്പോസ്തലന്മാർ പറഞ്ഞ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ഓർക്കുകയും അന്ത്യകാലത്ത് അന്ത്യകാലത്ത് 17 മുതൽ 19 വരെ അതിനെ ഇതിനെ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്ന 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയുക. നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയും അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അപ്പോൾ തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ്, പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ കൊള്ളരുത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട സംഗതികളാണ് പിന്നെ പറയുന്നത്. ഈ 20-21 വാക്യങ്ങളിൽ മറ്റ് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലന്മാര് ഇങ്ങനെയുള്ള മനുഷ്യരെ പറ്റി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞ് 20-21 വാക്യങ്ങൾ ഈ മനുഷ്യരുടെ ഉത്തരവാദിത്വത്തെ പറ്റി പറയാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള 20-21 വാക്യങ്ങൾ വാക്യങ്ങൾ പറയുന്നത് അവര് ചെയ്യേണ്ട നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും. ദുഃഖാന്തിയുള്ളവരായിരുന്നു, നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തുകൊണ്ട് സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ആത്മീയ വർധന വരുത്തണം, നിങ്ങൾ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ മനസ്സിലാക്കണം, അതിനെ ആധാരം അത് ഉദ്ദേശിക്കണം, അതെ ആധാരമാക്കി നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. പ്രത്യാശയുള്ളവരായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. പിന്നെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൃഷ്ടിക്കണം. അത്രയും കാര്യങ്ങൾ ഉണ്ട്. അഞ്ച് കാര്യങ്ങൾ ചെയ്യാം. അഞ്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് 20-21 വാക്യങ്ങൾ പറയാം. ഇത്രയും അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണം ചെയ്യണം. അത് മാത്രമല്ല, അത് നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീയ കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ക്രൈസ്തവ ജീവിതം ശരിയാവുന്നില്ല. പിന്നെ ചെയ്യേണ്ട 22 വാക്യം എന്താ പറയുന്നത്? നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം. ചില മനുഷ്യർക്ക് ഇതൊക്കെ ഗ്രഹിക്കാൻ കഴിവുള്ള മനുഷ്യരല്ല. ഇതൊന്നും മനസ്സിലാക്കാൻ, ഇതൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ അഞ്ച് കാര്യങ്ങൾ, വിശ്വാസത്തിന്റെ അഞ്ച് കാര്യങ്ങൾ, അത് ചെയ്യാൻ സ്വന്തമായിട്ട് കഴിവില്ലാത്ത മനുഷ്യരുണ്ട്. അവരോട് നിങ്ങൾ സംശയിക്കുന്നവരായ ചിലരോട് നിങ്ങൾ കരുണയുള്ളവരായി. അതാ 22 വാക്യം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. ചിലർക്ക് ഇത് അവരറിവില്ലാതെ പോകും. ഈ അപ്പോസ്തസിക്ക് അടിമപ്പെട്ടു പോകുന്ന ചില മനുഷ്യരുണ്ടാകും. കാരണം അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അവർ തീയിൽ വീണുപോയി. അതുകൊണ്ട് നിങ്ങൾ തീയിൽ പോയി അവരെ പിടിച്ചുകൊണ്ട് വരണം. അവർ അറിവില്ലാത്തവരാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകും. ചിലർ തെറ്റിപ്പോകുമ്പോ അവൻ തെറ്റിപ്പോട്ടെന്ന് കരുതുകയല്ലേ. ചിലർ തെറ്റിപ്പോകും. നമുക്കിപ്പോ അമേരിക്കയിൽ ഇതിൽ വലിയ മിഷനായിട്ട് നമ്മൾ എടുക്കേണ്ട സംഗതിയായി. നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ അവരെ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ, സത്യവിശ്വാസം പിതാക്കന്മാരെ പഠിപ്പിച്ച വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കാൻ സഭയ്ക്ക് അന്ന് കഴിവില്ലാതെ വന്നതുകൊണ്ടും സാധിക്കാതെ പോയതുകൊണ്ടും അവർ തെറ്റിപ്പോയി തീയിൽ പോയി സൃഷ്ടിക്കുക. തീയിൽ പോയി കിടക്കുന്നവർ എന്ത് വേണം? തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. കാര്യം അവർക്ക് അവരോട് അതൊരു കരുണയായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്നില്ലേ, ആ ചാരിറ്റി പ്രവർത്തനമായിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കരുണ കാണിക്കണമെന്ന് പറയുന്നു. നിങ്ങൾ ചിലരോട് കരുണ ചെയ്യുകയും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിച്ചു. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും, ഈ ലൗകിക ജീവിതത്തിൽ കറപിടിച്ച് കിടക്കുന്ന അങ്കി പോലും, അതിനെ അങ്കി പോലും പകച്ചുകൊണ്ട്, ആ അങ്കി പോലും നിങ്ങളുടെ ഈ ഈ സ്നേഹം കണ്ട് പയക്കണം, അതിശയിക്കണം. അവരെ ഈ മനുഷ്യരെ കറപിടിച്ച് കിടക്കുന്ന മനുഷ്യരുടെ ആ അങ്കി, അയ്യോ ക്രിസ്തുവിന്റെ സ്നേഹമൊക്കെയുള്ളവർക്ക് ഇത്ര കരുണയാണോ എന്ന് തോന്നുന്ന രീതിയിൽ, അങ്ങനെ ആ അങ്കി പോലും ഭയക്കുന്ന രീതിയിൽ, അതിശയിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ മനുഷ്യരോട് കരുണ കാണിക്കും. അങ്ങനെ അതാണ് അടുത്ത ഒരു മിഷനായിട്ട് 22-23 വാക്യങ്ങൾ, 22-23 വാക്യങ്ങൾ പറയുന്നത്. 17-19 വാക്യം എന്തായിരുന്നു? 17-19 വാക്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസത്തിൽ ഉറങ്ങാനുള്ള നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ചുമതലയെ പറ്റി പറയുന്നു. 21-22 വാക്യങ്ങൾ, 17-21 വരെയുള്ള വാക്യം, 22-23 വാക്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിനെ പറ്റിയാണ്. ആ കരുണ എന്ന് പറയുന്നത് ചാറ്റ് ചെയ്യുന്നതല്ല പറയുന്നത്, പണം കൊടുക്കുന്നതോ അല്ല. തീ വീണുപോയിരിക്കുന്ന ഈ മനുഷ്യരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന സംഗതി അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഇനി പിന്നെ അതിന്റെ കൺക്ലൂഷനാണ്. 24-25 വാക്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ കൺക്ലൂഷനാണ്. ഈ എപ്പിസ്റ്റലിന്റെ കൺക്ലൂഷനാണ്, ലേഖനം കൺക്ലൂഡ് ചെയ്യാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിൽക്കുവാൻ ശക്തിയുള്ളവന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പിന്നെ ഡോക്ടോളജി എന്നാ പറയുന്നത്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ കൺക്ലൂഷൻ ഇതിന് ഡോക്ടോളജി എന്നാ പറയുന്നത്. ഈ ഡോക്ടോളജിയാണ് ന്യൂ ടെസ്റ്റമെന്റ് റൈറ്റിംഗ്സിലെ ഏറ്റവും യൂദാസ് ലീഹായുടെ കൺക്ലൂഷൻ, യൂദാസ് ലീഹായുടെ ലേഖനത്തിന്റെ കൺക്ലൂഷൻ ആണ്. ന്യൂ ടെസ്റ്റമെന്റ് ലേഖനങ്ങളിൽ എല്ലാ ലേഖനങ്ങൾക്കും ഒരു കൺക്ലൂഷൻ ഉണ്ട്, ഡോക്ടോളജി. ആ ഡോക്ടോളജിയിലെ ഏറ്റവും ശ്രദ്ധേയമായ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. മറ്റുള്ളവര് എഴുതുന്ന പോലെയല്ല ഇത് എഴുതിയിരിക്കുന്നത്, ഇച്ചിരി ലോങ് ഡോക്ടോളജിയാണ്. അത് വീഴാതെ വന്ന നിങ്ങളെ സൂക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ ഡോക്ടോളജി എന്ന പ്രൈസിംഗ് ഗോഡാ എന്നതിന്റെ അർത്ഥം, പ്രൈസിംഗ് ഗോഡ് എന്നതിന്റെ അർത്ഥം. അപ്പൊ അത് ആ ഡോക്ടോളജി പറഞ്ഞിരിക്കുന്നത് നമ്മള് ഇതാ ഞങ്ങളൊക്കെ കൽപ്പന എഴുതുമെന്ന് നിങ്ങൾ അറിയിട്ടല്ലേ, പിതാവായത്തിൽ നിന്ന് അല്ലെങ്കിൽ പരിശുദ്ധ മാത്രം ദൈവമാതാവായ കനിയമറിയാമിന്റെ അനുഗ്രഹങ്ങളും മാർത്തോമാ ശ്ലീഹായുടെയും ഭാരതത്തിന്റെ പിതാക്കന്മാർ വിശുദ്ധന്മാരായ നിങ്ങളോടുകൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ ദരിച്ച ഡോക്ടോളജി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അതില് എല്ലാ ലേഖനങ്ങളിലും അങ്ങനെ ഒരു ഡോക്ടോളജി ഉണ്ട്, എൻഡിംഗ് ഉണ്ട്. ആ എൻഡിങ്ങില് നാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും ന്യൂ ടെസ്റ്റമെന്റ് റൈറ്റിംഗിൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡോക്ടോളജി ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് റൈറ്റിംഗ് ഈ 24 and 25 യൂദായുടെ ലേഖനത്തിന്റെ ഡോക്ടോളജിയാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് ദൈവത്തെ അഡ്രസ് ചെയ്യുക. നശിച്ചു പോകാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഡോക്ടോളജി അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് യൂദാസ് ലീഹായുടെ ലേഖനം. നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ എത്തുന്നതുകൊണ്ട് എനിക്കിത് ഞാനൊന്ന് മനസ്സിലാക്കി വായിച്ചൊന്ന് പഠിക്കാനായിട്ട് എനിക്കും സാധിച്ചു. ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ വായിച്ചു പോവുകയാണല്ലോ, എങ്കിലും ഇന്നെനിക്ക് നിങ്ങൾക്ക് ഇതൊന്ന് എടുക്കേണ്ടതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി വായിക്കാൻ തക്കവണ്ണം സാധിച്ചു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ശാന്തമ്മേ ചോദ്യമുണ്ടോ?
ചോദ്യം എല്ലാവരുടെയും ഫോൺ മ്യൂട്ട് ചെയ്തിരിക്കുകയായിരിക്കും തിരുമേനി. ഞാൻ രണ്ടു വാക്ക് പറഞ്ഞോട്ടെ തിരുമേനി. ഇന്നത്തെ ക്ലാസ് എടുക്കാനായി തിരുമേനി സമയം കണ്ടെത്തി ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് വളരെ ആശയഗംഭീരത്തോടും സരളമായ ഭാഷയിലും ക്ലാസ് എടുത്ത് ഞങ്ങളുടെ കൃതജ്ഞത അറിയിക്കും തിരുമേനി. ഇത്രയും വിദ്യാർത്ഥികളുടെ ഒരു സ്കെഡ്യൂളിൽ ക്ലാസ് എടുക്കാൻ സമയം കണ്ടെത്തിയല്ലോ. തിരുമേനിക്ക് ഇപ്പോ ഉടനെ പോണ്ടുവാണെന്നറിയാം. പിന്നെ ഇത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. MMS എല്ലാ പ്രവർത്തനങ്ങളും തിരുമേനിയുടെ നിരന്തരമായ സഹായവും സഹകരണവും ഞങ്ങൾക്കുണ്ട്. എന്താവശ്യപ്പെട്ട് ഞാൻ എഴുതിയാലും ഉടനെ തിരുമേനി അവന് തിരിച്ച് മറുപടി തരുമെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എല്ലാ സഹായങ്ങളും തിരുമേനി കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഇത്രയും കാര്യങ്ങൾ ദൈവം തിരുമേനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ വേണ്ട കൃപയും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനി ഇനിയും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എസ്എ കോമ്പറ്റീഷന്റെ റിസൾട്ട് ഒന്ന് വായിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അടുത്ത ക്ലാസ് വായിക്കാം. നമ്മുടെ ഫെബ്രുവരി നടന്ന എസ്എ കോമ്പറ്റീഷന്റെ റിസൾട്ട് ഞാൻ ഓൾറെഡി പബ്ലിഷ് ആക്കി. റീജിയണൽ സെക്രട്ടറിമാർ അത് എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാരെയും അറിയിക്കും. എന്നാലും അതിന്റെ റിസൾട്ട് ഞാൻ ഒന്ന് വായിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സെന്റ് ഗ്രിഗോറിയോ സൗത്ത് ഫ്ലോറിഡ, സ്മിത ബിജു ജോൺ. നമ്മുടെ പ്രൈസ് $150 ആണ്. സെക്കൻഡ് റെനി മാത്യു, സെന്റ് തോമസ് ചർച്ച്, ലോസ് ആഞ്ചലസ്, $100. ഹണി ജോസഫ്, സെന്റ് തോമസ്, ചിക്കാഗോ. ഹണിക്ക് തേർഡ് പ്രൈസ് $75. അത് കൂടാതെ നമ്മൾ ഏത് കൺസലേഷൻ പ്രൈസസ് കൊടുക്കുന്നുണ്ട് അത് ആ പേരുകൾ ഏത് ഞാൻ വായിക്കുകയാണ്. എലിസബത്ത് ജോൺ, സെന്റ് തോമസ് ചർച്ച്, ലോസ് ആഞ്ചലസ്. സംഗമ്മ വർഗീസ് കുട്ടി സെന്റ് തോമസ് ഹൂസ്റ്റൺ, സുമ കുഞ്ഞുമോൻ സെന്റ് തോമസ് ലോസ്ആഞ്ചലസ്, സൂസൻ തമ്പാൻ സെന്റ് ജോർജ് ഇർവിംഗ്, മോളി തോമസ് സെന്റ് ഗ്രിഗോറിയോ സൗത്ത് ഫ്ലോറിഡ, എലിസബത്ത് ജോർജ് സെന്റ് ഗ്രിഗോറിയോ സൗത്ത് ഫ്ലോറിഡ ആൻഡ് പ്രിൻസി ജോർജി സെന്റ് മേരീസ് കാൽഗറി. ഇത് വളരെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിനകത്ത് പേരോ പള്ളിയുടെ പേരോ ഒന്നും എഴുതിയിട്ടില്ല, നമ്മൾ രജിസ്റ്റർ നമ്പർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓരോ പേപ്പറും മൂന്ന് പ്രാവശ്യം ഫയൽ ചെയ്തു, മൂന്ന് ജഡ്ജസ് ഉണ്ടായിരുന്നു നമുക്ക്. മൂന്ന് അമേരിക്കയുടെ മൂന്ന് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അവർക്ക് ഒരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ ആരൊക്കെയാണ് മറ്റേ ജഡ്ജസ് എന്ന്. അങ്ങനെ വളരെ ഗുണമായ രീതിയിൽ അത് മാർക്ക് ചെയ്തിട്ട് പിന്നെ അത് ആഡ് ചെയ്തുണ്ടാക്കിയതാണ്. ഇതിനകത്ത് ഇത് ഇസ് അൺബയസ്, ഐ ജസ്റ്റ് കോർഡിനേറ്റഡ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. സോ ദീസ് ആർ ദ പ്രൈസസ്. ഐ കൺഗ്രാജുലേറ്റ് എവ്രി വൺ. And the essays were excellent, all of them. I could not even find a difference. And it's very difficult because I think three judges, since they did it, so it was made easier for me. Those are, ഇതിന് പ്രൈസ് കിട്ടാത്ത എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. അവരുടെ എസ്സേ തീരെ മോശമായിട്ടല്ല പ്രൈസ് കിട്ടാഞ്ഞ്. നമുക്ക് ഇത്രയും പ്രൈസസ് കൊടുക്കാനുള്ള ആസ്തിയേ ഉള്ളൂ. കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചു. ഒരു അഞ്ചു പേർ കൂടെ കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ നമ്മുടെ ട്രസ്റ്റിയോട് പറഞ്ഞു. പക്ഷെ അതിനുള്ള കാശില്ലാത്ത ഞാൻ വേണ്ടെന്ന് നിശ്ചയിച്ച അവസാനം അത് ഇനിയും നമ്മുടെ ഈ ഹിഡൻ ടാലൻസ് നമ്മൾ കണ്ടെടുത്തത് എല്ലാവരും വളർത്തിക്കൊണ്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ലെറ്റ് അസ് വർക്ക് ഹാർഡ്. താങ്ക് യു. തിരുവേണി, കൺക്ലൂഷൻ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ആശീർവാദത്തോടുകൂടി അവസാനിപ്പിക്കാം.
ഓക്കെ, കൺക്ലൂഷൻ പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഒക്ടോബർ മാസം നടക്കുന്ന ആനുവൽ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അവിടെ സെന്റ് തോമസ് പള്ളി അത് ഹോസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം അവരുടെ ക്രമീകരണങ്ങളിലൊക്കെ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആനുവൽ കോൺഫറൻസ് വളരെ ഭംഗിയായിട്ട് നടക്കുവാനും അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിന്റെ കൂടം പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാ പള്ളികളിൽ നിന്നും ആളുകൾ മർദ്ദപ്രദേശ സമാജത്തിന്റെ പ്രവർത്തകരോട് വരുവാൻ തക്കവണ്ണം ഇടയാകണം. കാര്യം അവര് എല്ലാ പള്ളികളിൽ നിന്നും ഉണ്ടെങ്കിലേ ആ കോൺഫറൻസിൽ വന്ന് സംബന്ധിച്ച് അതിന്റെ ഒരു എക്കോ പള്ളികളിൽ എത്തുമ്പോഴാണല്ലോ ഇത് കൂടുതൽ സജീവമാകാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് എല്ലാ പള്ളികളിൽ നിന്നും ഈ കോൺഫറൻസിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ആളുകൾ നേരത്തെ തന്നെ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. പിന്നെ ഈ മാസങ്ങളിൽ നടക്കുന്ന നമ്മുടെ ഫാമിലി കോൺഫറൻസ്, യൂത്ത് ക്യാമ്പ്, ടൂറിസ്ലേം യൂത്ത് ക്യാമ്പ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ലെവൻത് ഗ്രേഡ് ആൻഡ് എബോവ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി നടക്കുന്ന യൂത്ത് ക്യാമ്പ്, ഡാളസിൽ വെച്ച് നടക്കുന്ന ലീഡർഷിപ്പ് ക്യാമ്പ്, ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഭദ്രാസനത്തിന്റേതായ മേൽനോട്ടത്തിൽ നടക്കുന്നു. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഈ എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സമയം കണ്ടെത്തി ദൈവവചനം പഠിക്കുവാനും അത് ശ്രദ്ധിക്കുവാനും അങ്ങനെ സഭയുടെ അനുഗ്രഹീതമായ വളർച്ചയിൽ പങ്കാളികളാകാനും ഒക്കെ ഉള്ള നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിനും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായ സന്തോഷമുണ്ട്. എനിക്ക് മത്തമറിയ സമാജത്തിന്റെ വളർച്ചയിൽ അഭിമാനമുണ്ട്. നിങ്ങളെല്ലാവരെയും നിങ്ങളെല്ലാവരെയും കാര്യങ്ങളിൽ എനിക്ക് പ്രത്യേകമായ അഭിമാനവും സന്തോഷമുണ്ട് എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇപ്പോഴത്തെ നമ്മുടെ എസ് എ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവരെയും, പ്രൈസ് കിട്ടിയവരെ മാത്രമല്ല പ്രൈസ് കിട്ടിയവരെയും പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു തിരുമേനി.
ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ളതിന്റെ സ്ത്രീബായാലെ ഞങ്ങൾ മറക്കേണ്ടത്. ശുദ്ധമുള്ള രൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരുപ്പിന് ഭവനങ്ങളായി ഞങ്ങൾ ശ്രമിക്കേണ്ടമേ. ദൈവമായ കർത്താവെ, നേരമുഖയിലും എല്ലാവരും ദൈവത്തിന്റെ ചിരകളിലും ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, ഈ ക്ലാസ്സിൽ വന്ന സംബന്ധിച്ച അതിന്റെ മക്കൾ എല്ലാവരോടും, ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളോടും, അർത്ഥപറയ സമാജത്തിന്റെ എല്ലാ യൂണിറ്റുകളോടും, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളോടും, ശുശ്രൂഷകളോടും, ഇതിന് നേതൃത്വം കൊടുക്കുന്ന മക്കളോടും, ഇവരുടെ എല്ലാ പ്രാർത്ഥനകളോടും എല്ലാം ഇപ്പോഴും ഉണ്ടായി മാറാകണമേ.
തിരുമേനിയോടുള്ള താങ്ക്സ് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നാളെ തിരുമേനി പിസി ജോർജിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും.
ഓക്കെ.